ഒരു വേദഭാഗം ഇന്ന് രാത്രി നിങ്ങൾക്കാധാരമായി വായിച്ചുകൊണ്ട് ദൈവാത്മാവയുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവച്ചാൽ എന്റെ വാക്കുകൾ സ്മരിപ്പാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ.
അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്.
ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും
അവന്റെ
ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു.
നമ്മുടെ
സഹോദരന്മാരെ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന
അപവാദിയെ
തള്ളിയിട്ട് കളഞ്ഞുവല്ലോ.
അവരെ
കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും
തങ്ങളുടെ
സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പോൾ ഞാൻ സ്വർഗത്തിനൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും വരെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാളിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. നമുക്ക് തലകളെ മണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ ദൈവസന്നിധി. എല്ലാ ഹൃദയങ്ങളും ഉയരട്ടെ കർത്തൃസന്നിധി. എല്ലാ ഉള്ളങ്ങളും ഉരുകട്ടെ കർത്തൃസന്നിധി. എല്ലാ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവുകളും സ്തോത്രത്തോടെ ചലിക്കട്ടെ. മരിച്ചു മണ്ണറിഞ്ഞ ഒരു തന്റെ ശവകുടീരത്തിന് മുൻപിൽ തന്നെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവങ്ങളെ രാത്രി കടന്നു വന്നു. തിരിശേഷിപ്പിനെ ആരാധിപ്പാൻ മെഴുകുതിരി കത്തിച്ചു വന്നിരിക്കുന്നവരല്ല നാം. കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആത്മാവ് കണ്ടുകൊണ്ട് ഇന്ന് രാത്രി അവരെ ജയഘോഷം അർപ്പിപ്പാൻ കടന്നു വന്നിരിക്കുന്നവരാണ്. അത്ഭുതപ്പെട്ട ദൈവം മരിച്ചിട്ടില്ലെന്ന് ഈ രാത്രി ഈ പ്രാർത്ഥനാ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ഒരുപറ്റം കർത്തൃദാസന്മാരും ഒരുപറ്റം ദൈവമക്കളും ഇന്ന രാത്രി ഇവിടെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യമിന്ന രാത്രി വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഉയരാൻ തുടങ്ങി. ആത്മനോട് പ്രാപിച്ച ദൈവദാസന്മാർ അഭിഷിക്തന്മാർ പ്രാർത്ഥനയിൽ പോരാടട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയപിതാവ്, അയോഗ്യരും ബലഹീനരും അപ്രാപ്തരും മണ്ണീടങ്ങളുമായ ഞങ്ങളെ കൃപയാൽ വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ പുത്രന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ദൂതന്മാർക്ക് പോലും സംബോധന ചെയ്യുവാൻ അധികാരമില്ലാത്ത നിലയിൽ അപ്പച്ചായെന്ന് വിളിപ്പാൻ പുത്രത്വത്തിന്റെ അധികാരവും പദവിയും നൽകിയ നിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തിയിൽ സ്തോത്രം ചെയ്യുന്നു. തേനിനേക്കാൾ മധുരമായ നിന്റെ മാറ്റമില്ലാത്ത വചനം, പാലിനേക്കാൾ പോഷക ഗുണമുള്ള നിന്റെ മാറ്റമില്ലാത്ത വചനം, വാളിനേക്കാൾ മൂർച്ചയേറിയ നിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രി ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രാത്രിയാക്കണമേ. ഇവിടെ ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി നിത്യതയ്ക്കായി ഒരുങ്ങുന്ന രാത്രിയാക്കണമേ. ദൈവാത്മാവ് ചെയ്യുവാൻ തുടങ്ങുന്നതുകൊണ്ട് സ്തോത്രം. ദൈവപ്രവൃത്തി ഇവിടെ വ്യാപരിപ്പാൻ തുടങ്ങുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ മനോഹരമായി ഇരിക്കുന്ന ഈ രാത്രിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദരണീയരായ കർത്തൃദാസന്മാരുടെയും ബഹുമാനരായ ദൈവമക്കളുടെയും നടുവിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം ഒരുക്കിയ വിലപ്പെട്ട സന്ദർഭം ഞാൻ ഭാഗ്യമായി കരുതുന്നു. ഈ യോഗ ക്രമീകരണങ്ങൾ ചെയ്യുകയും പ്രാർത്ഥനയോടുകൂടെ ഇതിന്റെ പുറകിൽ ദൈവജനത്തെ പ്രാർത്ഥനയ്ക്കായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ദൈവത്തിനായ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ശക്തമായ ആത്മീയ അന്തരീക്ഷത്തിൽ ദൈവജനം ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലാഗതനായിരുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ്സോടെ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കൂടെ ഉണ്ടാകുന്ന കാഴ്ചകൾ കാണുവാൻ കഴിയും. അവന്റെ തിരുസാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവന്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്നവർ ദൈവമറ്റ ദൈവസന്നിധിയിൽ വാക്കൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. അവർ പ്രാപിച്ച ദൈവകൃപയോടെ സ്ഥലകാലവസ്ഥിതികൾക്ക് അതീതമായി കർത്താവിനെ ആരാധിക്കുന്നു. ഇന്ന് രാത്രി കർത്തൃസാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവങ്ങൾ സ്തോത്രത്തോടെ പ്രതികരിക്കുന്ന രാത്രിയാണ്. ഈ രാത്രി നമ്മുടെ കർത്താവ് ഈ യോഗത്തിന് നടുവിൽ എഴുന്നള്ളി ഇറങ്ങിയിട്ടുണ്ട്. വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉയർത്തി നോക്കുന്ന ദൈവമക്കൾക്ക് നമ്മുടെ നാഥന്റെ കാൽപെരുമാറ്റം ആത്മാവിന്റെ ചെവിയിൽ കേൾക്കാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. വാ കൂട്ടി ദൈവസ്ഥാനത്തിൽ ഇരിക്കുന്നതല്ല ഒരു ദൈവപൈതലിന്റെ അന്തസ്, ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കളുടെ സ്തോത്രത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ പിതാവായ ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം യേശു ക്രിസ്തു കാൽവറയിൽ ചൊരിഞ്ഞ രക്തത്താൽ പരിശുദ്ധാത്മാവ് പടർന്നു വരുന്ന സാർവത്രിക സംഘമാണ്, എല്ലാ ഇടങ്ങളിലുമുള്ള സമൂഹമാണ് ദൈവത്തിന്റെ തിരുസഭ. സൃഷ്ടിയുടെ മണിമകുടമായി ദൈവത്താൽ മെനയപ്പെട്ട ആദാമിനോ ദൈവത്തിന്റെ സന്തത സഹചാരിയായി ദൈവത്തോടൊപ്പം നടന്ന ഹാനോക്കിനോ നീണ്ട പ്രവാചക പര്യടനായ യെശയ്യാവിനോ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലിനോ രാത്രികൾ ഭേദമന്യ ദൈവത്തെ ഇമ്പഗാനങ്ങൾ ഉയർത്തി സ്വർഗതലങ്ങളിൽ മഹത്വമർപ്പിക്കുന്ന ദൂതസഞ്ചയങ്ങൾക്കോ ദൈവം വെളിപ്പെടുത്തി കൊടുക്കാത്ത ദൈവകൃപയാണ് ജീവൻ പ്രാപിക്കുന്ന ദൈവമക്കൾ അനുഭവിക്കുന്ന ദൈവകൃപ. ദൈവത്തിന്റെ തിരുസഭ, ദൈവത്തിന്റെ തിരുസഭ ചരിത്രത്തിൽ തുടക്കം കുറിച്ചതോടുകൂടെ അന്ധകാര ശക്തികൾ ദൈവസഭയ്ക്കെതിരെ അടിയാടി ആടി ഇളകി ഉലകി ഉയർന്നു. അടങ്ങിയിരിക്കുവാൻ ആവതില്ലാതെ അന്നത്തെ അധികാരബന്ധത്തെ ആവാഹിച്ചു. അടലിനൊരുങ്ങാത്ത, ആയുധമെടുക്കാത്ത, അധികാരമില്ലാത്ത, യുദ്ധത്തിനും പോകാത്ത സഹന പ്രതീജങ്ങളായ ദൈവമക്കളെ തല്ലിച്ചതയ്ക്കാൻ, മർദ്ദിച്ചൊതുക്കാൻ അതിനീചമായ മർദ്ദന മുറകൾ ദൈവസഭയ്ക്ക് നേരെ 2, 3, 4 നൂറ്റാണ്ടുകളിൽ ഇരുട്ടിന്റെ ശക്തികൾ അഴിച്ചുവിട്ടു. വിശുദ്ധന്മാരെ ഒന്നുകൂട്ടിയ നിലവാരവും ചരിത്ര വസ്തുതകളും മനസ്സിലാക്കുമ്പോൾ ഏത് കഠിന ഹൃദയവും കരടലിഞ്ഞ് കരഞ്ഞു പോകും. അത്ര ഭയങ്കരമായിട്ടാണ് ഭക്തന്മാരെ 1, 2, 3 നൂറ്റാണ്ടുകളിൽ കൊന്നത്. അത്ര നീചമായി കൊല ചെയ്യപ്പെട്ടു. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലി പൊട്ടിച്ചു. വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തി കിടത്തി കുതിരയെ കൊണ്ട് വയറ ചവിട്ടി പൊട്ടിച്ചു. വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ ചെമ്പ് ചങ്ങല കൊണ്ട് വലിച്ചടുപ്പിച്ച് കൈകാലുകൾ അതിൽ ചേർത്ത് കെട്ടി ചെമ്പ് ചങ്ങലകളുടെ കുരി കഴിച്ചു വിടുമ്പോൾ ഭക്തന്മാരുടെ ശരീരം 2 വൃക്ഷങ്ങളുടെ കൊമ്പുകളിലും 2 കീറിയാടി. എന്തിന്? മുപ്പല്ലി കൊണ്ട് കുത്തി ഉയർത്തി തീക്കകത്തിട്ട് ചുട്ടുകൊന്നു. അലറിയടുക്കുന്ന ഘോര ജന്തുക്കൾക്ക് ഊടിന് വലിച്ചെറിഞ്ഞു കൊടുത്തു. പടവാളുകൊണ്ട് കഴുത്ത് കുഴിച്ചു നിർത്തി വെട്ടിമാറ്റി ഉദരം പിളർന്ന് കുടൽമാല പുറത്തേക്ക് വലിച്ചെടുത്ത് അക്ഷരാർത്ഥത്തിൽ ഇഞ്ചിഞ്ചായി കൊന്നു. കുതിരയുടെ വാലിൽ കെട്ടി കല്ലും മുള്ളും നിറഞ്ഞ സ്ഥലത്തുകൂടെ വലിച്ചിഴച്ച് ചത ചരച്ചു കൊന്നു. കടുംതൂക്കുകളുടെ മുകളിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞ് ചിന്ന ഭിന്നമായി തകർത്തു. എന്ന് പറഞ്ഞാൽ മാനവ ചരിത്രം കണ്ടിട്ടുള്ളതിന്റെ ഏറ്റവും ക്രൂരവും മൃഗീയവും മനുഷ്യത്വരഹിതവുമായ പീഡനങ്ങളാണ് ക്രൈസ്തവ സഭയുടെ വിശുദ്ധന്മാർ പിതാക്കന്മാർ പ്രാരംഭ കാലഘട്ടത്തിൽ അനുഭവിച്ചത്. എന്നാൽ അലറിയെടുക്കുന്ന ഘോര ജന്തുക്കൾക്ക് മുൻപിലും വെട്ടിത്തിളങ്ങുന്ന പടവാളുകൾക്ക് മുൻപിലും തിളയ്ക്കുന്ന എണ്ണപാത്രങ്ങൾക്ക് മുൻപിലും ചിരിയോടെ മരണത്തെ അഭിമുഖീകരിപ്പാൻ വിശുദ്ധന്മാർ നിന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള തന്റെ വ്യാപാര ശക്തി കൊണ്ട് ഞങ്ങളുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു സുപ്രഭാതം വിയർപ്പിൽ വരുന്നു എന്ന പ്രത്യാശയിലായിരുന്നു. ആത്മനിർവ് പ്രാപിച്ച ദൈവമക്കളെ, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി മാനുഷികമല്ല. എത്ര ഘോരമായി ഇരുട്ട് ഈ മേഖലയെ മൂടിയാലും പ്രാർത്ഥിക്കുന്ന ചില ഭക്തന്മാരെ അവിടവിടങ്ങളിൽ കരുതാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ഇത് ഞാൻ വിളിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ തിരുസഭയെ പൂർണ്ണമായി തകർക്കാൻ ഇരുട്ടിന്റെ ശക്തികൾക്ക് സാധ്യമല്ല. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുരിഞ്ഞനിപ്പാന്റെ യോഗ്യനല്ലെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച യോഗന്നാന്റെ കഴുത്തു കുറിച്ച് താരത്തിലെത്തിച്ചാൽ പ്രസംഗം തോറ്റെന്നല്ലേ എന്നത്തെ അധികാരികൾ വിചാരിച്ചത്. പക്ഷെ അഭിഷിക്തന്റെ കഴുത്തു കുറിഞ്ഞ് പാത്രത്തിൽ വന്നാൽ പ്രസംഗം തോക്കത്തില്ല. അതിന്റെ പുറകെ പ്രസംഗത്തിന്റെ ആകെപ്പൊരുളായ നസ്രായൻ ഇറങ്ങി വരും പ്രസംഗിക്കാൻ. അവനെ കാൽവറിയിൽ കൊന്നാൽ, കല്ലറയിൽ ഒതുക്കിയാൽ പ്രസംഗം തീർന്നെന്നല്ലേ അന്നത്തെ അധികാരികൾ വിചാരിച്ചത്. പക്ഷേ കല്ലറ കൊണ്ട് എന്റെ യേശുവിന്റെ പ്രസംഗം അവസാനിക്കില്ല. അവൻ കല്ലറയെ ഭേദിച്ച് 3 ഉയർത്തും. വിശ്വസിക്കുന്ന ദൈവജനത്തിന് നടുവിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അധികാരത്തിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എത്ര ശക്തമായ പ്രതിസന്ധികൾ ദൈവസഭയ്ക്കെതിരെ ഉയർന്നാലും പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലാണ് ഇത് ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇതിനെ തകർക്കാൻ അനുകീയ ശക്തികൾക്ക് സാധ്യമല്ല. അവനിവിടുന്ന് പോയ പ്രസംഗം തിരുമയില്ല. അവനിവിടുന്ന് പോയ സഹോദരൻ യാക്കോബ് എന്നൊക്കെ പ്രസംഗിക്കാൻ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ ഹേരോദാവെ? പറ്റില്ല. വാളുകൊണ്ട് കൊന്നാൽ ഒരു സ്തേഫാനോസ് നിനക്ക് പ്രസംഗിക്കാൻ. ആ കർത്തൃദാസനെ എറിഞ്ഞു കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ? പറ്റില്ല. എറിയാൻ സമ്മതം കൊടുത്ത് വസ്ത്രം സൂക്ഷിക്കുന്ന ശൗലേ നിന്നെ കൊണ്ട് സ്വർഗം ഇതെടുത്ത് പ്രസംഗിപ്പിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര നിയമങ്ങളുണ്ട്? ഇടിക്കാനായി
പീഠം കരങ്ങളിൽ ഉയർത്തിയവരെ കൊണ്ട് ഇതെടുത്ത് പ്രസംഗിപ്പിക്കാനുള്ള ദൈവത്തിന് കഴിയും. തകർക്കാൻ കരം ഉയർത്തിയവനെ കൊണ്ട് ഇത് പ്രസംഗിപ്പിക്കാനുള്ള ദൈവത്തിന് കഴിയും. ആ കത്രദാസന്റെ കഴുത്ത വസ്തിയൻ പാതയുടെ രാജവീഥിയിൽ വെട്ടിമാറ്റി, കുഴിച്ചു നിർത്തി വെട്ടിമാറ്റി, പ്രസംഗം തീർന്നില്ല. അതിന്റെ പുറകിൽ തിമത്തിയോസിനെ ദൈവം ഏൽപ്പിച്ചു. ആ കത്രദാസനെ ഉമിത്തിയിൽ നീക്കി കൊന്നു, പ്രസംഗം തീർന്നില്ല. സിംഗ്ലി, മാർട്ടിൻ ലൂഥർ, കാൽവിൻ, ആയിരങ്ങളെ ആയിരങ്ങളെ ദൈവം ഏൽപ്പിച്ചു. അവരെല്ലാം തിരശീലയ്ക്ക് അപ്പുറത്ത് മറഞ്ഞു, പ്രസംഗം തീർന്നില്ല. കെ എബ്രഹാമിനെ പോലെ, കെ വി സൈമണെ പോലെയുള്ള കത്രദാസന്മാരെ നമ്മുടെ നാട്ടിലും ഈ രാജ്യത്തിന്റെ വിവിധ മേഖലകളിലും നിരവധി വിശ്വാസ വീരന്മാരെ ദൈവം ഏൽപ്പിച്ചു. അവരൊക്കെ തിരശീലയ്ക്ക് പുറകിൽ മറഞ്ഞ് പ്രസംഗം തീർന്നില്ല. ഈ മണ്ണിൽ ദൈവത്തിന് സ്തോത്രം. ഇവിടെ കുടിയേറി പാർത്തവരെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരുമറ്റം ദൈവമക്കളെ ഇവിടെ ദൈവം ഏൽപ്പിച്ചു. പ്രസംഗം തീരില്ല. നമ്മുടെ മുന്നിലിരിക്കുന്ന പിൻതലമുറകളെ അധികം താമസിക്കാതെ ഈ സത്യവചനവുമായി ഇതുപോലെയുള്ള വേദികളിൽ നിർത്താൻ നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അത് വിശ്വസിക്കുന്ന എത്ര ദൈവങ്ങൾ ഇവിടെയുണ്ട് ഇന്ന് രാത്രി? അത് വിശ്വസിക്കുന്ന എത്ര ദൈവങ്ങൾ ഇവിടെയുണ്ട്? അധികാരത്തിനോ ആയുധത്തിനോ കാരാഗ്രഹത്തിനോ കൽത്തുറങ്ങിനോ ഈർച്ചവാളിന്റെ മൂർച്ചയുള്ള മുനയ്ക്കോ തകർക്കാൻ കഴിയുന്നതല്ല ദൈവങ്ങളിൽ വ്യാപരിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി. ഇതിനെ ബന്ധിപ്പാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. എന്തിനേറെ കർത്തൃദാസൻ യോഹന്നാനെ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് നാളുകടന്നിരിക്കുന്നു. ചരിത്ര പത്മത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈജിയനാഴി അഭിരാമലയടിച്ചു ഉയരുന്ന തിരമാലകൾ തെറുപ്പിക്കുന്ന ജലഗണങ്ങൾ സുഷാരവർഷ സമാനം തളിച്ചുയരുന്ന പത്മോസ് ഒഴുകിയ ഇന്നും ഗ്രീസിന്റെ അധീനതയിൽ ചരിത്ര വിസ്മൃതികൾ പേർ നിലകൊള്ളുന്ന പകൽ ചുട്ടുകൊള്ളുന്ന ചൂടും രാത്രിയിൽ അസ്ഥികൊച്ചുന്ന തണുപ്പും നിറഞ്ഞ ഏകാന്തമായ രാഷ്ട്രീയ കുറ്റവാളികളെ നാടുകടത്തുന്ന ദ്വീപിലേക്കാണ് കർത്തൃദാസന് നാടുകടത്തി പ്രാർത്ഥിക്കുന്ന രൂപങ്ങളുടെ തോന്നി ഞാൻ പറയട്ടെ. നിനക്കെതിരെ അന്ധകാര ശക്തികളോ പ്രതിയോഗികളോ ചെയ്യുന്നത് അപകടകരമാണെങ്കിലും നിനക്ക് പ്രാപിക്കാൻ കഴിയാത്ത ദൈവകൃപ പ്രാപിപ്പാൻ നിനക്ക് ഒരുക്കപ്പെടുന്ന ശോധനയെ ഉപയോഗിക്കാൻ കഴിവുള്ള ദൈവമാണ് ഇന്ന് രാത്രി നീ സേവിക്കുന്ന ദൈവമെന്ന് മറക്കരുത്. സഹിക്കാൻ കഴിയാത്ത ശോധനകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്തുണ്ടോ? പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപയ്ക്ക് വേണ്ടി ആ ശോധനകളെ മാറ്റാൻ നീ സേവിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ട്. ചെറിയപ്പെടുന്ന ഏകാന്തതകളെ ദർശനത്തിന്റെ മാളിക മുറിയാക്കാൻ നാം സേവിക്കുന്ന ദൈവം ശക്തനാണെങ്കിൽ യോനീശ്യൻ വിചാരിച്ചു ഇതോടെ കഥ കഴിഞ്ഞെന്ന്. എന്നാൽ എന്റെ നാഥൻ വിചാരിച്ചു എന്റെ അഭിഷിക്തന് ദർശനത്തിന് പറ്റിയ ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുക്കണമെന്ന്. അന്നേ 65 കൊല്ലങ്ങൾക്ക് പുറകിൽ യേശുവിന്റെ അമ്മ മറിയയോടും പത്രോസിനോടും കൂടെ സെബിയോൻ മാളിക മുറിയിൽ ഇരുന്നപ്പോൾ പ്രാപിച്ചതിനേക്കാൾ കൂടുതൽ ദൈവകൃപ ഈ അസ്ഥികൂടങ്ങളുടെ താഴ്ന്നിടയിൽ പ്രാപിക്കാൻ കാരണം ഇരിക്കുന്ന തറയുടെ വിശുദ്ധിയല്ല. പ്രാപിച്ച ദൈവകൃപയും നീ സ്മൃതിച്ചു തുടങ്ങിയാൽ നീ മുഴങ്ങാൻ മടക്കുന്ന ഏകാന്തതകളെ ദർശനത്തിന്റെ മാളിക മുറിയാക്കാൻ നീ സേവിക്കുന്ന ദൈവത്തിന്റെ രാത്രിയും ശക്തനാണ്. അവൻ കർത്തൃ ദിവസത്തിൽ ഭാവികാല ദൈവിക കാര്യപരിപാടികൾ വെള്ളി തിരയിൽ ചിത്രങ്ങൾ എന്നതുപോലെ, നാടകവേദിയിൽ നടനരംഗങ്ങൾ എന്നതുപോലെ ആത്മവിവശതയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്തൃദാസൻ ഇവിടെ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ആ വേദപുസ്തക കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചത് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ഇതുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി തന്ന ഓർത്ത കൃപ ലഭിച്ച ദൈവങ്ങളിൽ സ്തോത്രം ചെയ്യാം. ലോക ചരിത്രം കണ്ടിട്ടുള്ള സമസ്ത സാഹിത്യങ്ങളെക്കാൾ മികവുറ്റ കിടയറ്റ ഒരു ഗ്രന്ഥമാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. ഇതിന്റെ എത്രയോ മതഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്. ബുദ്ധമത ഗ്രന്ഥം, ജൈനമത ഗ്രന്ഥം, പാഴ്സിമത ഗ്രന്ഥം, സിഖ് മത ഗ്രന്ഥം, ഇസ്ലാം മത ഗ്രന്ഥം, എല്ലാ മതസ്ഥരും അവരവരുടെ മതഗ്രന്ഥങ്ങൾ അതുല്യമെന്ന് പറയുന്നു. എന്നാൽ ഈ പുസ്തകത്തിന്റെ അതുല്യതയുടെ അടിസ്ഥാന ഘടകം എന്താണെന്ന് അറിയാമോ? ഈ പുസ്തകത്തിന്റെ അതുല്യതയുടെ അടിസ്ഥാന ഘടകം ഇതിന്റെ നിറവേറി കഴിഞ്ഞതും നിറവേറി കാത്തു കിടക്കുന്നതും നിറവേറിക്കൊണ്ടിരിക്കുന്നതുമായ നിരവധി പ്രവചന നിറവേറുന്നതിലാണ്. നാളെ ഇവിടെ നടക്കാൻ തുടങ്ങുന്നതും ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതുമായ നിരവധി വസ്തുതകളെ ആത്മാവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന വിലപ്പെട്ട ഗ്രന്ഥമാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. ദൈവത്തിന് സ്തോത്രം. ഈ പുസ്തകം പൊതുവെ ദൈവിക വെളിപ്പാടുകളുടെ അക്ഷയ കലവറയാണ്. ഓരോ അധ്യായങ്ങളിലും വെളിപ്പാടുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ അധ്യായങ്ങളിലും വെളിപ്പാടുകൾ നിറഞ്ഞു നിൽക്കുന്നു. ഒന്നാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ ആരാത്വത്തിന്റെ വെളിപ്പാടാണ്. മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന, കണ്ണുകൾ അഗ്നി ജ്വാലയ്ക്കൊത്ത് വെട്ടിത്തിളങ്ങുന്ന, മുഖം കൈകാലുകൾ കാച്ചിപ്പഴിപ്പിച്ച് വെള്ളോട് സദൃശ്യമായ, ആ നിലയങ്കി ധരിച്ച് നിലമുഴക്കികളുടെ നടുവിൽ ഉലാവുന്ന ദൈവപുത്രന്റെ വെളിപ്പാടാണ് ഒന്നാം അധ്യായം. രണ്ടാം അധ്യായം, മൂന്നാം അധ്യായം സപ്തസഭകളുടെ വെളിപ്പാടാണ്. നാലാം അധ്യായം സ്വർഗീയ സദസ്സിന്റെ വെളിപ്പാടാണ്. അഞ്ചാം അധ്യായം ഒരു മുദ്രിത ഗ്രന്ഥത്തിന്റെ വെളിപ്പാടാണ്. ആറാം അധ്യായം മുദ്ര ഭേദനത്തിന്റെ വെളിപ്പാടാണ്. ഏഴാം അധ്യായം മുദ്രിത ഗണത്തിന്റെ വെളിപ്പാടാണ്. എട്ടാം അധ്യായം കാഹളങ്ങൾ ഊതുവാൻ കയ്യിൽ കാഹളങ്ങളുമായി കാത്തു നിൽക്കുന്ന ഏഴ് ദൂതന്മാരുടെ വെളിപ്പാടാണ്. ഒൻപതാം അധ്യായം അത് മുഖാന്തരം അധോ ലോക ജീവികൾ രംഗപ്രവേശനം ചെയ്യുകയാണ്. പത്താം അധ്യായം മേഘമുടുത്തും ആകാശവിന്റെ തലയിൽ ധരിച്ചും തീത്തൂണം പോലെ കാണുന്ന ഒരു ദൂതൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിറങ്ങി വരികയാണ്. പതിനൊന്നാം അധ്യായം പലസ്തീനിൽ കൊല്ലപ്പെടുന്ന രണ്ട് സാക്ഷികളുടെ വെളിപ്പാടാണ്. പന്ത്രണ്ടാം അധ്യായമാണ് ഇന്ന് രാത്രി നാം വായിച്ചത്. പതിമൂന്നാം അധ്യായം വെളിപ്പാടുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. കടലലകൾ തിരമാലകൾ ഇരമ്പി മറിയുന്നു. അതിനകത്തു നിന്ന് സിംഹ ഗർജനം പോലെയുള്ള ശബ്ദത്തോടും കൂടെയോ വികൃത ചേഷ്ടകളോടും കൂടെയോ ഒരു വിരൂപ സത്വം പോലെയുള്ള ഒരു മിശ്രമൃഗം കരയിലോട്ട് കയറി വരികയാണ്. കാൽ കരടിയുടെ കാൽ പോലെ, ഉടൽ പുള്ളിപ്പുരയുടെ ഉടൽ പോലെ, വായ് സിംഹത്തിന്റെ വായ് പോലെ, യുഗത്തിന്റെ അന്ത്യത്തിൽ യൂറോപ്യൻ മേഖലയിൽ എഴുന്നേൽക്കപ്പെടുന്ന ആന്റി ക്രൈസ്റ്റിന്റെ രംഗപ്രവേശനം ചരിത്ര വസ്തുതകൾ നിരത്തി വെച്ചുകൊണ്ട് പ്രവചനാത്മാവിൽ ദൈവാത്മാവ് നൽകിയിരിക്കുകയാണ്. പതിനാലാം അധ്യായം സിയോൻ മലയിൽ കുഞ്ഞാടനോടുകൂടെ രക്ഷിത ഗണത്തിന്റെ വെളിപ്പാടാണ്. പതിനഞ്ചാം അധ്യായം ക്രോധ കലശങ്ങളിൽ ഭൂമിയിലെ കൂറി ഇളകുകയാണ്. പതിനാറാം അധ്യായം അത് മുഖാന്തരം പ്രകൃതി ഇളകി തകരുകയാണ്. അത്യുഗ്രമായ ന്യായവിധികൾ ഒരു കറുത്ത കാലത്തിന്റെ കലാശം വരുന്ന കഠിന പീഡനങ്ങളുടെ ഘോഷയാത്ര പോലെ ഈ മണ്ണിനെ കൊഴുകിയിറങ്ങുകയാണ്. പതിനേഴാം അധ്യായം ഒരു മൃഗത്തിന്റെ പുറത്ത് ഒരു സ്ത്രീ ചവിട്ടിയിരിക്കുന്നു. ആ മൃഗം വെളിപ്പെടുവാൻ തുടങ്ങുന്ന ആന്റി ക്രൈസ്റ്റിന്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ്. ആ സ്ത്രീ കൈവിടപ്പെടുവാൻ തുടങ്ങുന്ന മതവ്യവസ്ഥിതിയാണ്. ഒടുവിൽ മൃഗത്തിന് പുറത്തിരിക്കുന്ന സ്ത്രീയെ മൃഗം കുടഞ്ഞ് നിലത്തിട്ട് ചവിട്ടി കീറുകയാണ്. മതവ്യവസ്ഥയും രാഷ്ട്രീയ വ്യവസ്ഥയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അവിടെ കാണുന്നത്. പതിനെട്ടാം അധ്യായം രാഷ്ട്ര ബാബിലോണിന്റെ തകർച്ചയാണ്. പത്തൊൻപതാം അധ്യായം കുഞ്ഞാറിന്റെ കല്യാണത്തിന്റെ വിശദീകരണമാണ്. കുഞ്ഞാറിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഇരുപതാം അധ്യായം അന്ത്യ ന്യായവിധിയുടെ വെളിപ്പാടാണ്. ഇരുപത്തിയൊന്നാം അധ്യായം 1200 നാഴിക നീളവും 1200 നാഴിക വീതിയുമുള്ള സർവചതുരമായി ശോഭിക്കുന്ന പുതിയ ശരീരമെന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങി വസിക്കുന്ന ദർശനമാണ്. 22ാം അധ്യായം ഭാവികാല നിത്യതയുടെ വെളിപ്പാടാണ്. കരമുയത്തിൽ നാളെയുള്ള നടക്കാൻ തുടങ്ങുന്ന സംഭവങ്ങൾ നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും പുറകിൽ അക്രമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശിഷ്ട പ്രവചന ഗ്രന്ഥവുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം വഹിച്ചത് ഓർത്ത് കൃപ ലഭിച്ച ദൈവങ്ങളുടെ സ്തോത്രം ചെയ്യാൻ അവകാശമുണ്ട്. ഇതിൽ 12ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് കടമ്പം കഴിയുന്നത്. 13ാം അധ്യായവും 12ാം അധ്യായവും ആത്മലോകത്തെ സ്പർശിക്കുന്നതാണ്. എന്റെ മനസ്സിലെ സഹോദരങ്ങളെ, നാം അധിവസിക്കുന്ന ഇംഗ്ലണ്ട് ഈ മേഖലകൾ ചില രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് അധികം താമസിയാതെ വിധേയമാകും. അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലൂടെ കടന്നുപോകും. ഇവിടെ അധികം കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് നീങ്ങുകയില്ല. ഒരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയിലാണ് ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കുന്നത്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, സംഭവങ്ങൾ എത്ര ഗുരുതരമാണെങ്കിലും പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾക്ക് ഒരു ഉറപ്പുണ്ട്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് സ്ഥാനാപതികളെ രാജ്യങ്ങൾ തിരിച്ചു വിളിക്കുന്നത് പോലെ ന്യായവിധി തുടങ്ങുന്നതിന് മുൻപ് യേശുവിന്റെ രക്തത്താൽ കഴുകാൻ പ്രാപിച്ച ദൈവമക്കൾ നിത്യ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കപ്പെടും. സ്തോത്ര സമയമുണ്ടെങ്കിൽ അടുത്ത രാത്രി ഞാനത് വിശദീകരിക്കാം. ഇവിടെ നടക്കുവാൻ തുടങ്ങുന്ന സംഭവ വ്യത്യാസങ്ങളുണ്ട്. പഴയ റോമ സാമ്രാജ്യത്തിന്റെ ഇരുകല്ലുകൾക്കകത്തു നിന്ന് പുതിയ റോമ സാമ്രാജ്യം ചരിത്രത്തിൽ ജനസമുദായ കടലിൽ നിന്ന് രംഗപ്രവേശനം ചെയ്യേണ്ടിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13ാം അധ്യായം, ദാനിയൽ പ്രവചനം 7ാം അധ്യായം പരസ്പരം പൂരകമാണ്, പരസ്പരം ബന്ധിതമാണ്. ദാനിയൽ പ്രവചനം 7ാം അധ്യായത്തിൽ കാണുന്ന ഘോരവും ഭയങ്കരവുമായ മൃഗം ലോക ചരിത്രത്തെ കിടിലെ ഉറപ്പിച്ച തങ്ങളുടെ കടകബലത്താലും കരബലത്താലും ലോകത്തെ പിടിച്ചടക്കി ഒരു കാലഘട്ടത്തിൽ ധാരാളം മാംസം കടിച്ചിങ്ങനെ രക്തം കുടിച്ചൂറ്റിയ റോമ സാമ്രാജ്യത്തിന്റെ പ്രതീകമാണ്. എന്നാൽ അതിന്റെ തലയിൽ 10 കൊമ്പുകളോടും കൂടെ ഇരുന്നെങ്കിലും അത് ജനസമുദായ കടലിലേക്ക് മുങ്ങി മറയുകയാണ് ചെയ്തത്. നമുക്കറിയാം റോമ സാമ്രാജ്യം ചരിത്രത്തിൽ ജനസമുദായ കടലിലാണ് പോയി. എന്നാൽ വെളിപ്പാട് പുസ്തകം 13ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും കടലിന്ന് കയറി വരികയാണ്. ഇരമ്പലികളുടെ ഇടയിൽ നിന്ന് രംഗപ്രവേശനം ചെയ്യുന്ന ആ ഘോരമൃഗം പഴയ റോമ സാമ്രാജ്യത്തിന്റെ വിഭജിക്കപ്പെട്ട പോയ രാജ്യങ്ങളുടെ ഇതിനകത്തു നിന്നും പുനരുദ്ധരിക്കപ്പെടുന്ന പുതിയ റോമ സാമ്രാജ്യമാണ്. പുതിയ യൂറോപ്യൻ മേഖലകളുടെ ക്രോഡീകരണം വേദപുസ്തക പ്രവചനത്തിന്റെ മാറ്റമില്ലാത്ത വസ്തുതകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അപ്പോഴേക്കും സംഭവിക്കുന്ന ആത്മലോകത്തിന് ഒരു സംഭവം വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിലുണ്ട്. ഇങ്ങനെയാണ് നടന്നത്. സ്വർഗത്തിൽ ഒരു അടയാളം കാണാനും സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ അവളുടെ കാക്കയും ചന്ദ്രനും 12 നക്ഷത്രങ്ങളാൽ അങ്കിതമായ ഒരു കിരീടം അവൾ ധരിച്ചിരിക്കുന്നു. അവൾ ഗർഭിണിയായി പ്രസവവേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണാനും 7 തലയും 10 കൊമ്പും കൊമ്പുകളിൽ 10 രാജകുടിയും തീ നിറമുള്ള ഒരു മഹാസർപ്പം. 7 പൂർണ്ണതയുടെ അക്കമാണ്. 7 തല ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. 7 തല ജ്ഞാനപൂർണതയുടെ അക്കമാണ്. കൊമ്പ് അധികാരത്തിന്റെ പ്രതീകമാണ്. 10 സാർവത്രികതയുടെ സംഖ്യയാണ്. 10 കൊമ്പ് സാർവത്രിക അധികാരത്തിന്റെ പ്രതീകമാണ്. തീ നിറം രക്തപ്രതിയാണ്. ചോരൽ പ്രതിയുടെ പ്രതീകമാണ്. വാൾ കപടതയുടെ പര്യായവുമാണ്. അങ്ങനെയെങ്കിൽ ജ്ഞാനപൂർണനായ അധികാരപൂർണനായ രക്തപ്രതിയനായ കപടതയുടെ പര്യായമുള്ള ഒരു അമാനുഷിക ശക്തി ഈ ആകാശത്തിന്റെ അറുതിയിൽ ഈ വ്യോമപാളികൾക്കുള്ളിൽ ഈ മേഘമണ്ഡലത്തിൽ നിന്നുകൊണ്ട് അവലോകന ക്രമത്തിൽ അധികാരം പങ്കുവച്ച് ഈ മേഖലയെ ഭരിക്കുകയാണ്. സ്വർഗത്തിന്റെ ശെക്കൈനയുടെ വെട്ടേറ്റ് അത് നിലത്തേക്ക് ഇറങ്ങുന്ന ദിവസങ്ങൾ മുൻപിൽ വരികയാണ്. സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. എഴുതിയിരിക്കുന്നിങ്ങനെ പ്രസവിക്കാറായ സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ കുട്ടിയെ കിട്ടേണ്ടതിന് വേണ്ടി മഹാസർപ്പം സ്ത്രീയുടെ അടുക്കലേക്ക് ഇരഞ്ഞെടുത്തു. കുട്ടി ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് വേഗമെടുക്കപ്പെട്ടു. കുട്ടിയെ കിട്ടാഞ്ഞ വൈരാഗ്യം വൈരനിര്യാതനം അമ്മയോടായതുകൊണ്ട് മഹാസർപ്പം സ്ത്രീക്ക് നേരെ വായിൽ നിന്ന് ജലം പ്രവഹിപ്പിച്ചു. അപ്പോൾ സ്വർഗത്തിന് യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പവുമായി പടവെട്ടി. മഹാസർപ്പം അവന്റെ ഭൂതന്മാരുമായി പടവെട്ടി ജയിച്ചില്ലതാനും ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും മഹാസർപ്പവുമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ഭൂതന്മാരെയും അവനോടൊപ്പം തള്ളിക്കളഞ്ഞു. അപ്പോഴേ സ്വർഗത്തിന് മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാത്രി ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാളിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യ വചനത്താലും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത, നമ്മുടെ മാംസ കണ്ണുകൾ കളന്നു കുളിക്കാൻ കഴിയാത്ത ഒരു അദൃശ്യ രോഗം ഇതിനെ പുറകിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാൻ എക്സ്റേ എടുക്കുന്നുണ്ടല്ലേ നിങ്ങൾ? മാംസപേശികളെ തുളച്ചു കയറി അസ്ഥികളുടെ ഉൾചിത്രം എടുക്കുന്ന എക്സ്റേ ലൈസുകൾ നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടിവി അതിൽ റിമോട്ട് കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ വവ്വാൽ എന്നൊരു ടിവിയിലെ വവ്വാൽ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ മുൻപിലത്തെ തടസ്സത്തിൽ ചെന്ന് തട്ടി തിരിച്ച് തടസ്സം മാറി യാത്ര ചെയ്യാൻ വവ്വാൽ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ കേൾക്കാൻ നമ്മുടെ ചെവിക്ക് കേൾവി ശക്തിയുണ്ടോ? അപ്പോൾ നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത, നമ്മുടെ ചെവിക്ക് കേൾക്കാൻ കഴിയാത്ത ഒരു അദൃശ്യ രോഗം ഇതിന്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ അവറ്റകളുമായി പോരാട്ടത്തിലാണ്. ജീവൻ പ്രാപിച്ച ദൈവമേ, നീ കളിക്കളത്തിലല്ല, നീ പോർക്കളത്തിലാണ്. നീ കളിക്കളത്തിലല്ല, നീ കുലക്കളത്തിലാണ്. നിന്റെ പ്രതിയോഗി നിന്നെക്കാൾ പ്രബലനാണ്. എന്നാൽ അവനെ ജയിക്കാനുള്ള അധികാരം ഇന്ന് രാത്രിയും നിനക്കായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അദൃശ്യ ശക്തികളുടെ ഉത്ഭവം എവിടെയാണ്? ഇവയുടെ ആദ്യ മഹത്വം എന്താണ്? ഇവ വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്. ഒരു വസ്തുതി ഓർക്കുക, എന്താണ് പോരാട്ടം? എതിരാളിയെ തറപറ്റിക്കുന്നത് വരെ ഏർപ്പെട്ടിരിക്കുന്ന മല്ലയുദ്ധം ഇതാണ് പോരാട്ടം. നിന്റെ ദൈവകൃപയെ തറപറ്റിക്കുന്നത് വരെ, നിന്റെ ശുശ്രൂഷയെ തറപറ്റിക്കുന്നത് വരെ, നിന്റെ താരങ്ങളെ തറപറ്റിക്കുന്നത് വരെ, നിന്റെ വാഗ്ദത്തങ്ങളെ തറപറ്റിക്കുന്നത് വരെ, നിനക്കെതിരെ നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത അദൃശ്യ മേഖലയിൽ നിന്നുകൊണ്ട് പോരാടുന്ന ഒരു ഇരുട്ടിന്റെ ശക്തി ഇതിന്റെ പുറകിലുണ്ട്. അതിനെ ജയിക്കാൻ നിന്റെ മാംസശേഷി കൊണ്ട് സാധ്യമല്ല. എന്നാൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ നിത്യ നിയമത്തിന്റെ രക്തത്തിന്റെ ശബ്ദം നിന്റെ അധരത്തിൽ ഉദ്ധരിച്ച് ആശ്രയിച്ച് സ്തോത്രം അതിന്റെ പുറകിൽ ജയം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി ഇവിടെ നിന്ന് ആത്മാവിനാരാധിക്കുന്ന ദൈവങ്ങൾ അറിയണം, നിന്റെ കുടുംബത്തിനെതിരെ പോരാട്ടമുണ്ട്, നിന്റെ ശുശ്രൂഷക്കെതിരെ പോരാട്ടമുണ്ട്, നിന്റെ സ്വകാര്യ ജീവിതത്തിനെതിരെ പോരാട്ടമുണ്ട്, നിന്റെ ആത്മീയതയ്ക്കെതിരെ പോരാട്ടമുണ്ട്, നിന്റെ സഭയ്ക്കെതിരെ പോരാട്ടമുണ്ട്. നിന്റെ സഭയുടെ ആരാധനയെ മന്ദി ഭവിപ്പിക്കുവാൻ, നിന്റെ സഭയുടെ ഐക്യതയെ തകർക്കുവാൻ, നിന്റെ സഭയിൽ ദുരുപദേശം കടത്തുവാൻ, നിന്റെ സഭയെ ആത്മീയമായി മന്ദി ഭവിപ്പിക്കുവാൻ, നിന്റെ സഭയെ ഭൗതികമായി ഉറക്കി കിടത്തുവാൻ സഭയ്ക്കെതിരെ പോരാടുമ്പോൾ നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ, നിന്റെ ഭാര്യ പുത്ര ജീവിതത്തിന് ഐക്യതയെ ഇല്ലാതാക്കുവാൻ, നിന്റെ കുടുംബ പ്രാർത്ഥനയെ വേണ്ടാതാക്കുവാൻ, നിന്റെ തലമുറയുടെ മേൽ കഷ്ടതയേക്കുവാൻ, നിന്റെ വാഗ്ദത്തങ്ങൾക്ക് കാലതാമസം വരുത്തുവാൻ, നിന്റെ കുടുംബത്തിനെതിരെ പോരാട്ടമുള്ളപ്പോൾ നിന്റെ വ്യക്തി ജീവിതത്തിനെതിരെ പോരാട്ടമുണ്ട്. നിനക്ക് കാണുവാൻ കഴിയാത്ത മേഖലയിൽ നിന്നുകൊണ്ട് അവറ്റകൾ നിന്റെ വ്യക്തിത്വത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. തെറ്റു കുറ്റങ്ങളുടെ കൂടെ കൂടെയുള്ള ആക്രമണ നിമിത്തം നിന്റെ ഇച്ഛാശക്തിയെ ബലഹീനമാക്കി നിന്നെ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് രഹസ്യമായി പാപം ചെയ്യിച്ച് ഒരു നാൾ നിന്നെ പരസ്യഘോരമാക്കത്തക്ക വിധം നിന്റെ ജലത്തെ ആസക്തിയാൽ മൂടുവാൻ നിന്റെ ജലത്തിനെതിരെ അവർ യുദ്ധത്തിലാണ്. ഇത് മനസ്സിലാക്കുന്ന ജീവൻ പ്രാപിച്ച ദൈവമക്കൾ, നിന്റെ മാംസശേഷി കൊണ്ട് ജയമെടുക്കാൻ പറ്റില്ല, അതിന്റെ പുറകിൽ യേശുവിന്റെ രക്തത്തിന്റെ അധികാരം ഉപയോഗിക്കുന്ന രാത്രിയായി രാത്രി മാറണം. ഞാൻ ഇന്ന് രാത്രി പറയുമ്പോ ഇത്രയും ദൈവമക്കളെ ഈ ഹോളിനകത്ത് കൂടി വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും അഭിഷിക്തന്മാർ ഒരുമിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥനയിൽ പോരാടിയാൽ ഇന്ന് രാത്രി ഈ യോഗം അവസാനിക്കുന്നതിന് മുൻപ് നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത മേഖലയിൽ ചില ദൈവപ്രവർത്തികൾ നമുക്ക് വേണ്ടി ചെയ്യാൻ അവന്റെ കരമിടെ ചലിച്ചുകൊണ്ടിരിക്കുക. അവന്റെ രാജരഥത്തോട് ബന്ധിച്ച് നിന്നെ നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കത്തക്ക വിധം ആസക്തികളുടെ ആത്മാവ് നിന്റെ ജലത്തിലാധിപത്യം പുലർത്തി കടിഞ്ഞാണ് പൊട്ടിയ കാട്ടുകുതിരയെ പോലെ പാപത്തിന്റെ വഴിയിലൂടെ രഹസ്യമായി പോകുവാൻ നിന്റെ ജലത്തെ ബന്ധിക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ അധികാരത്തിന് മേൽ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ നടുവിൽ ആത്മാവിൽ ജയമെടുക്കാൻ അഭിഷിക്തന്മാരുടെ അധരങ്ങൾ അധികാരത്തോടെ ധരിക്കട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ലെന്ന് അവന്റെ കരം സ്വർഗത്തിൽ ഇന്ന് രാത്രികളെ വെളിപ്പെടുത്തുവാനായിട്ടുണ്ട്. പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥി ആരാണ്? ചോദ്യമില്ലാതെ പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥി മറ്റാരുമല്ല, വരുവാൻ തുടങ്ങുന്ന ചോദ്യങ്ങളെ ഭാവനയിൽ കണ്ടുകൊണ്ട് ഉത്തരം എഴുതാൻ പഠിക്കുന്ന വിദ്യാർത്ഥി. യുദ്ധത്തിൽ ഉന്നത വിജയം നേടുന്ന സൈന്യം ഏതാണ്? ഉത്തരം ഇങ്ങനെയാണ്, വരുവാൻ തുടങ്ങുന്ന ശത്രുവിന്റെ നീക്കത്തെ ഭാവനയിൽ കണ്ടുകൊണ്ട് അവയ്ക്കെതിരെ കരുനീക്കാൻ കഴിയുന്ന സൈന്യം. അങ്ങനെയെങ്കിൽ ആത്മീയ പോരാട്ടത്തിൽ ജയം നേടുന്ന ദൈവമെങ്ങനെയാണ്? വിശ്വസിക്കുന്ന ദൈവമക്കളെ ഞാൻ പറയട്ടെ, നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ ദൈവകൃപയ്ക്കെതിരെ, നിന്റെ താരതമ്യങ്ങൾക്കെതിരെ ആവനാഴിയിൽ ആയുധം തയ്യാറാക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾക്ക് നേരെ പ്രാർത്ഥനാമുറിയിൽ ജയമെടുക്കുന്ന ദൈവമിതൽ അവരുടെ ജയം വ്യാപരിച്ചാൽ മറ്റു മേഖലകളിൽ ജയം വ്യക്തമായി സാധിക്കും. ിടയിലെ ഗോതമ്പ് മണി അരയാൻ രണ്ട് കല്ലുകൾക്കിടയിലെ ഒരു ഗോതമ്പ് മണിയിലേക്ക് മർദ്ദം ഉപയോഗിക്കപ്പെടുന്നത് പോലെ നിന്റെ ദൈവകൃപയെ അരച്ചു കളയാൻ നിനക്കെതിരെ മർദ്ദം ഉപയോഗിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ അറിയണം, അതിനെതിരെ ഉപയോഗിക്കുവാൻ ഒരു അധികാരത്തിന്റെ വാക്ക് നിന്റെ നാമി രാത്രി വ്യാപരിക്കട്ടെ. ആ വാക്കിൽ രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, കാവേരിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. രാത്രി ആത്മസ്ഥാനം പ്രാപിച്ച ദൈവങ്ങൾ യേശുവിന്റെ രക്തത്താൽ ജയമെന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയുമ്പോൾ അതിന്റെ പുറകിൽ അധികാരം വ്യാപരിക്കാൻ കാരണം ഈ രക്തത്തിന്റെ ശക്തി. ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്ന രാത്രിയാണ്. മാംസപേശികളിലേക്ക്, അസ്ഥി ഘടനകളിലേക്ക്, രക്തധമനികളിലേക്ക്, കുടുംബ ബന്ധങ്ങളിലേക്ക്, വാർത്തത്വത്തിനെതിരെയുള്ള ഇരുട്ടിന്റെ കോട്ടകളിലേക്ക് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി കടന്നു എന്നാൽ ഈ യോഗം ആശീർവാദം പറയുന്നതിന് മുൻപ് അവരെ പേരമ്പുള്ള കലം നിനക്കായി ചലിക്കാതിരിക്കുന്നുണ്ട്. ലോകത്തിന്റെ ആദ്യം രക്തമുണ്ട്, എല്ലാവർക്കും രക്തമുണ്ട്. എന്നാൽ യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത എന്താണ്? നിരവധി ആളുകളിവിടെ മരിച്ചിട്ടുണ്ട്. നമുക്കറിയാം അവന്റെ ചട്ടിയിൽ വേകുന്ന ഭക്ഷണം അവന്റെ കൈകൊണ്ട് വാരി കഴിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥവർക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ അബ്രഹാം ലിങ്കനെ നീചമായി വെടിവെച്ചു വന്ന വെള്ളക്കാരുടെ ആധിപത്യം. എന്നാൽ ആ രക്തം ചിന്തി മരിച്ച എബ്രഹാം ലിങ്കന്റെ മരണം നമ്മളെ പ്രസംഗ വിഷയമല്ല. സ്വന്തം സുരക്ഷിതത്വ നേതൃത്വം നൽകിയ വിഭാഗത്തിന്റെ സൈന്യത്തിന്റെ സംരക്ഷണ വിഭാഗങ്ങളുടെ വെടിയേറ്റ് ചോരയിൽ കുളിച്ച് മരിച്ചയാളാണ്. ഇന്ത്യയുടെ മിടുക്കുമനിതിയായി ഇന്ദിരാ ഗാന്ധി. പക്ഷേ ആ മരണം നമ്മുടെ പ്രസംഗ വിഷയമല്ല. പ്രാർത്ഥനാ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഗോഡ്സെയുടെ വെടിയേറ്റ് രക്തത്തിൽ കുളിച്ച് മനുഷ്യയാണ് മഹാത്മജി. ആ മരണവും നമ്മുടെ പ്രസംഗ വിഷയമല്ല. അതേ താരു എന്നൊരു സ്ത്രീയുടെ ബോംബാക്രമണത്തിൽ ശരീരഭാഗങ്ങൾ ചിതറി വീണ് മരിച്ചയാളാണ് അതേ രാജീവ് ഗാന്ധി. ആ മരണവും നമ്മുടെ പ്രസംഗ വിഷയമല്ല. രാജീവ് ഗാന്ധി രക്തം ചിന്തി മരിച്ചു, ഇന്ദിരാഗാന്ധി രക്തം ചിന്തി മരിച്ചു, മഹാത്മാഗാന്ധി രക്തം ചിന്തി മരിച്ചു. ഈ രക്തം ചിന്തലൊന്നും നമ്മുടെ പ്രസംഗ വിഷയമല്ലാതിരിക്കുമ്പോൾ കാവേരിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തെ കുറിച്ച് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ ഒരു നഗരവീഥിയിൽ വലിയോരത്ത് ഉയർന്നു നിൽക്കുന്ന 3 കുരിശികൾക്ക് നടുവിൽ ഉയർന്നു നിൽക്കുന്ന കുരിശിൽ ആവാത ചൂടം നിണമണിഞ്ഞു മരിച്ച യേശുവിന്റെ രക്തത്തെ കുറിച്ച് കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇത്ര ഉച്ചത്തിൽ പ്രസംഗിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ആ രക്തം സാധാരണ രക്തമല്ല, ആ രക്തം മഹാദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച രക്തമാണ്. ഇവിടെ ഒരു തുള്ളി രക്തമെടുത്ത് ഇവിടെയുള്ള DNA ലാബിൽ പരിശോധിച്ചാൽ ആ രക്തത്തിനകത്തു കൂടെ പിതൃത്വമണിയാൽ DNA ടെസ്റ്റ് ഉപകരിക്കും. ഒരു വ്യക്തിയുടെ രക്തത്തിനകത്ത് പിതൃത്വം അപ്പന്റെ രക്തത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇവിടുത്തെ DNA ലാബിൽ തെളിയിക്കാം. എന്നാൽ ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ ഗോൽഗോത്തയിൽ ഒഴുകിയ യേശുവിന്റെ രക്തത്തിൽ ഒരു തുള്ളി എടുത്ത് ഇവിടുത്തെ ലാബിൽ പരിശോധിച്ചാൽ അതിൽ തെളിയുന്ന DNA ആരുടെ DNA ആയിരിക്കും? അത് ജോസേഫിന്റെ DNA അല്ല. കാരണം അത്യുന്നതന്റെ ശക്തി നിന്റെ രചിതരിടും. അവയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുമെങ്കിൽ ഈ മണ്ണിൽ തുടക്കം കുറിക്കാതെ നിത്യതയിൽ രക്തത്തിന് ബന്ധമുള്ള ഒരുപക്ഷം വിശുദ്ധന്മാർ ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കുമ്പോൾ വിളിച്ചു പറയുന്ന വാക്കുകളുടെ പുറകിൽ ജയം വ്യാപരിക്ക ശക്തിയുള്ള രക്തമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. യേശുവിന്റെ രക്തം അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി വാതുറന്ന് പറയട്ടെ, അവന്റെ രക്തത്താൽ ജയം ഇന്ന് രാത്രിയിൽ ആരംഭിക്കുന്ന കർത്തൃദാസന്റെ കത്തുന്ന അനുഭവങ്ങൾ എന്ന ഒരു ഗ്രന്ഥത്തിൽ വായിച്ച അനുഭവം ഓർക്കുന്നു. ഒരിക്കൽ ഷിയോൺ പട്ടണത്തിൽ ഒരു പ്രവർത്തനത്തിനായി ചെന്നടിച്ചു. അവിടെയുള്ള ബുദ്ധമത സന്യാസികളുണ്ടായി. അവർ ചോദിച്ച് എന്തിനാ ഇവിടെ വന്നത്? സുവിശേഷ പ്രസംഗങ്ങളെ പറ്റില്ല, തന്നെ ചെന്തിനകത്ത് ഞങ്ങൾ കത്തിക്കും. എല്ലാവരും കൂടി ബഹളം വെച്ച് വാക്കേറ്റം കയ്യേറ്റം വാങ്ങാൻ കൂടെ തിരഞ്ഞെടുത്തി. ആ സമയം പക്വതിയായ ബുദ്ധമത സന്യാസി പറഞ്ഞു, പോൻ ഇവിടെ അടുത്തൊരു പെൺകുട്ടി തറവാത രോഗിയായി മലമൂത്രി സഞ്ചലങ്ങളിൽ കുളിച്ചു കിടക്കുന്ന ഒരു ഭ്രാന്തിയുണ്ട്, അവൾക്ക് വേണ്ടി നിങ്ങൾ ചെന്ന് പ്രാർത്ഥിക്ക്, 30 ദിവസം ഞങ്ങൾ വരാം. ഇതിനിടയിൽ നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ നടന്നില്ലെങ്കിൽ അപ്പോൾ ഞങ്ങൾ നിങ്ങളെ കത്തിച്ചിരിക്കും. അവൾ പോയി ഈ ദൈവദാസന വീട്ടിലേക്ക് ചെന്നു. മലമൂത്ര വിസർജനങ്ങളെ കുളിച്ചു കിടക്കുന്ന ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ജനലിന്റെ സൈഡിൽ മാറി നോക്കിയപ്പോൾ ഇവൾ ചേഷ്ടകളുടെ അലറലയാണ്. അല്പം ശാന്തമായപ്പോൾ ഇങ്ങനെ ചോദിച്ചു, സഹോദരി യേശു നിന്നെ വിടുവിക്കും എന്ന് നീ വിശ്വസിക്കുന്നോ? ഉടനെ ഈ സ്ത്രീ പറഞ്ഞ, ഈ പെൺകുട്ടി പറഞ്ഞ വാചകം എങ്ങനെയാണ്? ഒരു ഉപകാരം എനിക്ക് ചെയ്യാമോ? അല്പം വിഷം വാങ്ങിച്ചു കൊണ്ടുവന്ന് എന്നെ ഒന്ന് കൊന്നു തരാമോ? ഇതൊന്നും ഏക്കത്തില്ലെന്ന മട്ടിൽ ഈ ദൈവദാസൻ മടങ്ങി. ദിവസങ്ങൾ മുൻപോട്ട് പോകുന്നു, പ്രാർത്ഥന തുടരുന്നു. 10, 15, 20, 25 ദിവസങ്ങൾ മാറ്റമില്ല, 28 മാറ്റമില്ല, 29 രാത്രി. അന്ന് പകരത്തെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ബാഗുമായി ചെന്നിലേക്ക് വന്ന് അതവിടെ ഇട്ടിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണം കൊണ്ടിന്റെയും ഒത്തിരി ഉറങ്ങിപ്പോയി. ഉറക്കത്തിനിടയിൽ ഒരു സ്വപ്നം കാണുന്നു, ഉഗ്രൻ ഫണങ്ങളുള്ള ഒരു ഭീകര സർപ്പം തനിക്കെതിരെ പത്തി വിരിച്ചാടുകയാണ്. അതിനെ കൊത്താൻ അടുക്കുമ്പോൾ താൻ പുറകോട്ട് മാറുന്നു, വീണ്ടും അത് കൊത്താൻ അടുക്കുന്നു, പുറകോട്ട് മാറുന്നു. പെട്ടെന്ന് സ്വപ്ന മേഖലയിൽ താൻ കാണുന്നത് ഉയരത്തിൽ നിന്ന് രക്തത്തിന്റെ തുള്ളികളുടെ മതിൽക്കെട്ട പോലെ ഇറങ്ങി വരുന്നു. താൻ കരമുയർത്തി പറഞ്ഞു, കാവേരിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്താൽ ഞാൻ നിലവിൽ ജയമെടുക്കുന്നു. പെട്ടെന്ന് ഈ പാമ്പ് ചത്ത് നിരത്തി വീഴുന്ന കാഴ്ച കണ്ട് ഈ കത്തുദാസ് ഞെട്ടി ഉണർന്നു. അദ്ദേഹം പിന്നെ ഉറങ്ങിയില്ല, അല്പ മിനിറ്റുകൾ കാത്തിരുന്നു, പ്രാർത്ഥിച്ചു കഴിഞ്ഞു, താൻ ഉറങ്ങി. പക്ഷേ രാവിലെ ഉണരാൻ വൈകി. എന്തിന്? വലിയൊരു ശബ്ദം കേട്ടാണ് ഉണർന്നത്. ചെന്നിന്റെ വാതിക്കൽ നിൽക്കുമ്പോൾ ഒരു വലിയ പറ്റം ആളുകൾ ഓടി അടുക്കുകയാണ്. അദ്ദേഹം ഓർത്ത് അവരെ ഞാൻ കൊല്ലാൻ വരികയാണ്. പക്ഷെ മുൻപോട്ട് നോക്കിയപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു പെൺകുട്ടി ഓടി വരുന്നു, അവിടെ ഒക്കത്തൊരു കുഞ്ഞിരിക്കുന്നു. ആ കുഞ്ഞിനെ കൊണ്ട് ഈ കർത്തദാസന്റെ കാൽക്കരയ്ക്ക് വെച്ചിട്ട് ആ കാൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, കർത്തദാസ ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്റെ വീട്ടിൽ വന്നു. ആ ദൈവദാസൻ പറഞ്ഞു, ഞാൻ വന്നില്ല, ഇല്ല നിങ്ങൾ എന്റെ വീട്ടിൽ വന്നു. ദീർഘനാളുകളായി എന്റെ ശരീരത്തോട് കെട്ടിയിട്ടിരുന്ന ഒരു കയറ് അങ്ങയുടെ കയ്യിൽ തിളങ്ങുന്ന വാളുകൊണ്ട് ഇന്നലെ രാത്രി 12 മണിക്ക് മുറിച്ചു വിട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റതാണ്. എന്റെ മേൽ രോഗശാന്തി വ്യാപരിച്ചു. ഇന്ന് രാത്രി ഇവിടെ നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കുടുംബപ്രാപിച്ച അഭിഷിക്തന്മാരെ, ആത്മാരാധിക്കുന്ന ദൈവങ്ങളെ, നമ്മുടെ കരങ്ങൾ കെത്തിപ്പിടിക്കാൻ കഴിയാത്ത മേഖലകളിൽ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കി വെച്ചിരിക്കുന്ന താവളങ്ങൾക്കകത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി നിത്യ നിയമത്തിന്റെ രക്തത്തിനെ ആശ്രയിച്ച് ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ അധരങ്ങൾ ചലിച്ച അതിന്റെ പുറകിൽ രാത്രി ജയം വ്യാപരിക്കുന്ന രാത്രിയാണ്. ആത്മകളവ് പ്രാപിച്ച നീ ഇന്ന് രാത്രി വാഴകളെ ചിരിക്കുകയല്ല, ആരെങ്കിലും അധികാരം ഉപയോഗിക്കുന്ന രാത്രിയാകട്ടെ. സ്വർഗത്തിന് പൂവിക്കുന്ന ആധനായ അസ്വേനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും ഭീകരങ്ങളെയും ശത്രുവിനെ സകല ബലത്തെയും ചവിട്ടുക. ഞാൻ നിങ്ങൾക്ക് അധികാരം തരുമ്പോൾ അരുൾ ചെയ്തവരുടെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും
ചോദിക്കുവാൻ വേണ്ടി പീലാത്തോസിന് റോമൻ സെനറ്റ് നൽകിയ നിർദ്ദേശം അനുസരിച്ച്
യേശുവിനെ കാണുവാൻ പീലാത്തോസ് ഗലീലിയ മലനാട്ടിലേക്ക് പോയ വൃത്താന്തങ്ങളൊക്കെ പുരാലിഖിതം പോലെ കുറിച്ചിരിക്കുന്ന ആ ഗ്രന്ഥത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ചില ഭാഗങ്ങൾ ഞാൻ ചരിത്ര ഭാഗങ്ങൾ വായിക്കാൻ തയ്യാറുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, യേശുവിന്റെ വിസ്താരം വരെയുള്ള രംഗങ്ങൾ അദ്ദേഹത്തിന്റെ ശൈലിയിൽ എഴുതി റോമൻ സെനറ്റിന് സമർപ്പിച്ച ഒരു പുരാലിഖിതത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് വായിച്ചു നോക്കുന്നു. ആ ഭാഗം ഇങ്ങനെയാണ്. അന്ന് ഗലീലിയ മലനാട്ടിൽ ചില കുതിര സേവകരോടും കുതിരക്കാരോടും കൂടെ യേശുവിനെ തേടി അദ്ദേഹം യാത്രയായി. ഒരു ഉയർന്ന കുന്നിന്റെ ചരിവിൽ യേശു ഇരുന്ന് പ്രസംഗം നടത്തുന്നു. ആ കൂട്ടത്തിനിടയിലേക്ക് പീലാത്തോസ് കരുതുന്നു. പീലാത്തോസ് എഴുതുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകളിലെ വിശുദ്ധി എന്നെ ചങ്കിൽ തറച്ചു, എന്നെ മുറയ്ക്കുന്നത് പോലെ, അദ്ദേഹത്തിന്റെ കണ്ണുകൾ എന്നെ അന്വേഷിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഏതായാലും എന്റെ സന്ദേശം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവിടെ നിർത്തിയെത്തിയാൽ പോയി. ഞങ്ങൾ കൃത്യമായി റിപ്പോർട്ട് എടുത്തു. ഞാൻ റോമൻ സെനറ്റിനെ ബോധ്യപ്പെടുത്തുന്നു, യേശു വിപ്ലവകാരിയല്ല, അയാൾ സ്നേഹത്തിന്റെ പ്രഭാഷകനാണ്. നിങ്ങൾ ഓർക്കുക, ഒടുവിൽ പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ച് കൊല്ലാൻ തുടരുന്ന രംഗം, വിശാലമായ കൽത്തളത്തിൽ ആളുകൾ കൂടി നിൽക്കുന്നു. യേശുവിനെ രക്ഷപ്പെടുത്തണം എന്ന് പീലാത്തോസിന് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും രക്ഷപ്പെടുത്തലിന്റെ ഭാഗമായി അടിച്ച് തകർത്ത് പ്രദർശിപ്പിക്കുക എന്ന് പീലാത്തോസ് വെച്ചു. അവിടെ ഒരു തെമ്മനമുറി കൊണ്ടുപോൾ ഒരു കൽത്തൂണിനോട് ചേർത്ത് കുറ്റവാളിയെ കെട്ടി നിർത്തിയിട്ട് ആദ്യം ചോദ്യം ചെയ്തു നടത്തുകയും പിന്നെ ഒരു തടിത്തറയിൽ ബന്ധിച്ച് അടിച്ചു തകർക്കുകയും ചെയ്യുന്ന രംഗം. ആ തടിത്തറയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പുറകിൽ കാലുകൾ രണ്ടും പിത്തള വളയങ്ങളിൽ കുരുക്കിയിട്ട്, മുൻപിൽ കൈകൾ രണ്ടും പിത്തള വളയങ്ങളിൽ കുരുക്കിയിട്ട്, ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കീറിക്കുറ പറയുന്ന അടിയാണ് പീലാത്തോസ് യേശുവിനെ അടിക്കുവാൻ നിർദ്ദേശിച്ച അടി. അടിയിൽ ഉദരഭാഗത്തോട് ചേർത്ത് അടിയിൽ വീണു പോകുന്ന വ്യക്തികൾക്ക് ആ വീഴ്ച ഭവിക്കാതിരിക്കാൻ തടിത്തുണ്ടി യോജിപ്പിക്കാറുണ്ട്. എന്തായാലും പീലാത്തോസിന്റെ തെമ്മന മുറിക്കകത്ത് യേശു കുനിഞ്ഞ റാ പോലെ നിൽക്കുകയാണ്, വളഞ്ഞു നിൽക്കുകയാണ്. അരോഗ്യമില്ലാത്തവരായ രണ്ട് പടയാളികൾ അകത്തേക്ക് വന്നു. അവർ രണ്ടുപേർ മുഖത്തോട് മുഖം ചേർന്ന് നിന്നുപോയി. ചാട്ടവാ കയ്യിലേക്ക് എടുത്തു. താഴത്തെ ഉപ്പ് ലായനിയിൽ ഈ ചാട്ടവാ മുക്കി. ഈ ചാട്ടവാ ഈയക്കട്ടി വിരുമ്പിച്ചുകൊണ്ടേ ക്രമീകരിച്ച കുതിരത്തോൾ കൊണ്ട് തയ്യാറാക്കിയ ചാട്ടവാറാണ്. കുനിഞ്ഞു നിൽക്കുന്ന യേശുവിന്റെ പുറത്ത് ചാട്ടവാ വലിച്ചടിക്കുകയെന്ന വലിച്ചെറിയുകയായിരുന്നു. കോലി എടുത്ത് വലിച്ചെറിയുന്നതോടെ പുറത്തേക്ക് ചാട്ടവാർ കൊളുത്തിപ്പിടിക്കും. ആ പുറം ഉഴവ് ചാലകൾ പോലെ കീറിത്തുടങ്ങുമ്പോൾ ചാട്ടവാർ വലിച്ചെടുത്ത് വിദഗ്ധമായി വീണ്ടും ഉപ്പിലായി കഴിയും. അടിച്ചു കഴിയുന്നയാൾ വലിച്ച് ചാട്ടവാർ കീറിയെടുക്കുന്നതോടെ മറുവശത്ത് നിൽക്കുന്നയാൾ അടിച്ചു കഴിയും. അയാൾ അങ്ങോട്ട് വലിച്ചെടുക്കും. തലകും വിലങ്ങും അടിച്ച് തകർത്ത പുറം ഉഴവ് ചാലകൾ പോലെ കീറി രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന വ്യക്തി ആരെന്നറിയാമോ? ഇന്ന് രാത്രി പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾക്ക് വിശ്വാസ കണ്ണുകളാൽ അവനെ കണ്ടിട്ട് പറയാൻ കഴിയും: അധികം താമസിക്കാതെ ആകാശ മേഘങ്ങളെ വാഹനമാക്കി മടങ്ങി വരുവാൻ തുടങ്ങുന്ന നസറയനായ യേശു അടിയറ്റ തകരുകയാണ്. ഒടുവിൽ വിസ്താര സദസ്സിൽ നിന്ന് പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിന്ന് ഗബർഥയിൽ നിന്ന് ഗോൽഗോഥയിലേക്ക് അടിച്ച് തകർത്ത് തൊലിവിരിഞ്ഞ ശരീരത്തിന് പുറത്ത് മര ഉയർത്തി ഉയർത്തി ഗോൽഗോഥയിലെത്തി. പക്ഷേ അതിനു മുമ്പ് ഒരു സംഭവമാണ് നടന്നത്. പ്രിയപ്പെട്ടവരെ, പീലാത്തോസ് കയ്യിൽ വെള്ളമെടുത്തു, കൈ കഴുകി, എന്നിട്ട് പറഞ്ഞു: ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുക. കൈ കഴുകി ഒഴിയുന്നു പീലാത്തോസ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുന്നു, തിരിച്ച് പീലാത്തോസേ, നിനക്ക് ഈ രക്തത്തിൽ പങ്കുണ്ട്, നിനക്കറിയില്ലേ യേശു കുറ്റവാളിയെന്ന്? അറിയാം. ഇതിനിടയിൽ നടന്ന സംഭവം നിങ്ങൾക്കറിയാം. അതിൽ ആ ചരിത്രം കൂട്ടിച്ചേർത്തിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: ആ കൂട്ടത്തിനിടയിലൊരു പരിചാരകൻ ഓടിക്കൈ വരുന്നു. പീലാത്തോസിന്റെ ഭാര്യ ക്ലൗദിയയുടെ കത്ത് കൈമാറുന്നു. ആ കത്തിന്റെ വൃത്താന്തം ഒരു ചിത്രീകരണമായിരുന്നു പോലെ. അവളൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നു: ആകാശ മേഘങ്ങൾ തമ്മിൽ കളിക്കുന്നത് പോലെ, ഒരു സിംഹാസനം രൂപപ്പെട്ടതുപോലെ, ആ മേഘവാളികൾക്കിടയിലുള്ള ദൂതന്മാരുടെ അകപ്പടിയോടെ ആ സിംഹാസനത്തിൽ ഇറങ്ങി വരുന്നത് പോലെ, ഒടുവിൽ അങ്ങയുടെ സ്ഥലം അങ്ങനെ വിടിയുന്നത് പോലെ, അയ്യോ ഞാൻ ഭയപ്പെട്ട സ്വപ്നം കണ്ട്, അയാൾ ഒരു കുറ്റവാളിയല്ല, നസറയനായ യേശു ഒരു സത്യനാണ്, സത്യവിശുദ്ധനാണ്, അയാള് അതെ ഒരിക്കൽ പോലും വിധിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസിന്റെ ഭാര്യ ക്ലൗദിയ കൊടുക്കുന്ന കത്ത് എന്ത് പറയട്ടെ, ഞാൻ കാര്യം പറയട്ടെ, സ്വന്തം ഭാര്യയുടെ സ്വപ്നത്തിന്റെ റിപ്പോർട്ട് യേശു കുറ്റവാളിയല്ല, ഇയാളുടെ പ്രസംഗം കേൾക്കാൻ പോയതിന്റെ റിപ്പോർട്ട് യേശു കുറ്റവാളിയല്ല, ഇയാളുടെ വിസ്താരത്തിന്റെ റിപ്പോർട്ട് യേശു കുറ്റവാളിയല്ല. യേശു കുറ്റവാളി എന്നത് ബോധ്യമായിട്ടും എന്നാ പീലാത്തോസ് കൈകഴുകി ഒഴിയുന്നത് അവൻ പറയും കുറ്റവാളിയല്ലെന്നറിയാം, പക്ഷെ കൈ കഴുകി ഒഴിഞ്ഞില്ലെങ്കിൽ എന്റെ കസേര തെറിക്കും. എന്തിനാ കൈ കഴുകി ഒഴിയുന്നത്? സത്യം അറിഞ്ഞിട്ടും നിലനിൽപ്പിന് വേണ്ടി നീ സത്യത്തെ മൂടിയാൽ ഈ രക്തം നിന്നോട് കണക്ക് തീർക്കും. ഇന്ന് രാത്രി ഒരിക്കൽ കൂടുതൽ വിളിച്ചു പറയട്ടെ, സത്യം അറിഞ്ഞതിന് ശേഷം സത്യത്തിന് വിപരീതമായി നിന്റെ കരം ഉയർന്നാൽ ഈ സത്യം ഒരു ദിവസം നിന്നോട് കണക്ക് തീർക്കും. കൈ കഴുകി ഒഴിഞ്ഞാലും കണക്ക് തീർക്കുന്ന രക്തമാണ് ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറായ യേശുവിന്റെ രക്തം. എന്തിന് കൈ കഴുകി ഒഴിഞ്ഞു? യേശുവിന്റെ ക്രൂശീകരണം നടന്നു. അടുത്ത ദിവസം എന്താണ് പരിസ്ഥിതി നടന്നത് നിങ്ങൾ അറിയണം. അടുത്ത ദിവസം യസേനിയ എരിവുക കഠാരക്ക ഈ വിപ്ലവകാരികൾ പരസ്തീനിൽ വിപ്ലവം അഴിച്ചുവിട്ടു. വിപ്ലവം അഴിച്ചടക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ റോമൻ സെനറ്റ് പീലാത്തോസിനെ തിരികെ വിളിച്ച് അദ്ദേഹത്തെ വീട്ടിലേക്ക് അയച്ചു. ആ ജോലി നഷ്ടപ്പെട്ട പീലാത്തോസ് വീട്ടിൽ ചെന്ന് ചെന്നപ്പോൾ ഭാര്യ ക്ലൗദിയ ക്രിസ്തു സ്നേഹിയായി അവരെ ഇട്ടിട്ട് പോയി. ഒടുവിൽ പീലാത്തോസിന്റെ ചരിത്രം അവസാനിക്കുന്നത് ഒരു ഭ്രാന്തനായി എന്ന നിലയിലാണ്. അർദ്ധരാത്രിയിൽ സ്വപ്നം കണ്ട് കയ്യിൽ ചോരായ നിലളി ഫിത്തിയിലും മരത്തിന്റെ ചുവട്ടിലും കൈകൂത്ത് ഒടുവിൽ ഒരു ജലാശയത്തിൽ കൈകഴുകി അവസാനം ആ ജലാശയത്തിൽ തന്നെ ഇയാളുടെ രക്തത്തോട് കത്തുപൊങ്ങി. ഒരു പുരാലിഖിതത്തിൽ പീലാത്തോസിന്റെ ഭാര്യ ക്ലൗദിയ ഈ മനോരോഗിയായി നിലവിളിക്കുന്ന പീലാത്തോസിനെ ആശ്വസിപ്പിക്കുന്ന ചരിത്രഭാഗമുണ്ട്. ആ ചിത്രീകരണം കൂടെ ആ കാലഘട്ടത്തിലെ പുരാലിഖിതത്തിൽ കൊടുത്തിട്ടുണ്ട്. പീലാത്തോസിന്റെ ഭാര്യ ക്ലൗദിയ പീലാത്തോസിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. പീലാത്തോസ് തലമുടി വിച്ചിപ്പറിച്ച് വസ്ത്രം വലിച്ചു കീറി ഒരു വികൃതനായി അട്ടഹസിച്ചുകൊണ്ട് വെള്ളം കൈകൊണ്ട് കോരി കുളത്തിൽ നിന്ന് കഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അത് ചെയ്യരുതെന്ന്, ഞാൻ പറഞ്ഞില്ലേ അത് ചെയ്യരുതെന്ന്. ഇന്ന് രാത്രിയിൽ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കുക, സത്യമനുസരിക്കാൻ ആലോചന മുഴങ്ങുമ്പോൾ പുറംകാലം കൊണ്ട് നീ ചവിട്ടിക്കളഞ്ഞാൽ ഈ രക്തം സാധാരണ രക്തമല്ല, ഇത് കണക്ക് നിൽക്കുന്ന രക്തമാണ്, ഇത് കൈ കഴുകി ഒഴിഞ്ഞാലും കണക്ക് പറയിക്കുന്ന രക്തമാണ്. ഇനിയും നിങ്ങൾക്കറിയാമോ യഹൂദജനത്തിൽ നിന്ന് സംഭവിച്ചുവെന്ന്? അവർ ഈ രക്തത്തോട് പ്രതികരിച്ചത് എങ്ങനെ? അവന്റെ രക്തം ഞങ്ങളുടെ പേരും ഞങ്ങളുടെ മക്കളുടെ പേരും വന്നുകൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ വെസ്ബായിലും റോമനിലെയും ഗോലാൻ കുന്നുകളും ജെറുസലേമും പുകയുകയാണ്. യഹൂദന്റെ ചോരയ്ക്ക് വേണ്ടി അറബി രാജ്യങ്ങൾ അവന്റെ കരൾ പറിക്കാൻ കാത്തു നിൽക്കുകയാണ്. ലോകചരിത്രത്തിന്റെ അതിപ്രധാന ഘടകം, ലോകഗതിയുടെ നാഴികക്കല്ല്, മാനവ ചരിത്രത്തിന്റെ നട്ടല്ല യഹൂദജാതി. ഇന്ന് രക്തപ്പുഴ ഒഴുക്കുമ്പോൾ ഈ കണക്ക് ഇതുവരെ തീർന്നിട്ടില്ലെന്ന് ഓർക്കണം. സ്തോത്രം. ഇനി അധികം താമസിക്കാതെ പ്രത്യാശ നമ്മുടെ ദൈവമക്കൾ വിശ്വസിക്കുന്നത് പോലെ വെള്ള കുതിരമേൽ കയറി നമ്മുടെ നാഥൻ ദൂത സഞ്ചയങ്ങളെ അകമ്പടിയോടെ അവന്റെ പുനരാഗമനത്തിന്റെ പവിത്ര പാദസ്പർശനത്താൽ രണ്ടായി പൊട്ടിക്കീറാനുള്ള ഭാഗ്യകാലം ഓർത്ത് പലസ്തീന്റെ മണ്ണിൽ തലയുയർത്തി നിൽക്കുന്ന ഒലിവു മലയുടെ മുഗൾ പരപ്പിലേക്ക് കർത്താവിന്റെ പാദം വെച്ചിറങ്ങി വരുമ്പോൾ അത് രണ്ടായി പൊട്ടിക്കീറു വളവിൽ യേശുവിന്റെ മുൻപിൽ ഈ ജനത ഒന്നിച്ച് മുട്ട് മടക്ക് ഓളം ഈ രക്തത്തിൽ അവർ കടന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി പ്രത്യാശിക്കുന്ന ദൈവമക്കൾക്ക് സ്തോത്രത്തോടെ പറയാൻ കഴിയും, അവനെ കണക്ക് പറയിക്കുന്ന രക്തം ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന രക്തമാണ്. 100,000 യഹൂദന്മാരെ കിടങ്ങിന്റെ കരയിൽ നിർത്തി, വായിലോട്ട് കൊടലുകൾ കുത്തിക്കയറ്റി, നാക്ക് ജീവനോടെ പിഴുതെടുത്തിട്ട് കുഴിക്കകത്തോട്ട് മൂടിക്കൊന്ന സാർ ചക്രവർത്തി പറഞ്ഞ ചരിത്രം വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം ഈ രാജ്യത്തിന്റെ സമീപ രാജ്യം ആ ജനതയോട് ചെയ്തത് ജോലി തരാം പേർ രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് യഹൂദന്മാരെ കിരാതമായി കൊന്ന ചരിത്രം. അവസാനത്തെ ആളും നിർമൂലനാശ ക്യാമ്പുകളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഡോർ അടഞ്ഞു. അകത്ത് കയറിയ ഒരാൾ ഈ വസ്തുത ആദ്യം പറഞ്ഞത് റോമിലെ പോപ്പായിരുന്നു എന്ന് പറയപ്പെടുന്നു. യൂറോപ്പിലെ പീഡയുടെ ഭാഗം അവർ ബാത്റൂം അന്വേഷിച്ചപ്പോൾ ടാപ്പ് കണ്ടു. ചാപ്പ് തുറന്നു, പക്ഷേ ഇറങ്ങി വന്നത് വെള്ളമല്ല, ഗ്യാസായിരുന്നു. അവർ മുഴുവൻ മരിച്ചു വീണു. മരിച്ചു വീണത് ബെൽറ്റിലേക്കായിരുന്നു. ബെൽറ്റിലേക്ക് അവർ വാതകത്താൽ മരിച്ചു വീണപ്പോൾ ബെൽറ്റ് യാന്ത്രികമായി മുമ്പോട്ട് നീങ്ങി. കുട്ടകങ്ങൾക്കകത്തേക്ക് ശവങ്ങൾ വീണു. കാല് കുത്തിക്കളത്തിയ സൂചിയിലൂടെ രക്തം കുത്തി ചടി കുമ്പാരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. ആ വലിയ പാത്രങ്ങളിൽ മനുഷ്യ മാംസത്തിലേക്ക് ഒഴുകിയിറങ്ങിയ വെള്ളത്തിൽ അടിയിൽ തീ കത്തി. യഹൂദന്റെ പച്ചമാംസം നമ്മുടെ അടുത്ത രാജ്യത്ത് പുതുമുതൽ കുത്തിത്തിളച്ചു. അതിനകത്ത് നിന്ന് അസ്ഥി മാറ്റി കുഴിയെടുത്തടക്കിയിട്ട് വെട്ടിയെടുത്ത നെയ് കൊണ്ട് സോപ്പുണ്ടാക്കി യൂറോപ്യൻ ചന്തകളിൽ വിറ്റു. 100,000 60,000 യഹൂദന്റേത് കണക്ക് തീർന്നിട്ടില്ല. ഇന്ന് രാത്രി ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവക്കളക്കണം, ഇന്നും രക്തത്തിന്റെ കണക്ക് തീർന്നിട്ടില്ല. എന്നാൽ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് സ്തോത്രം കഴിയുന്ന ഒരുപക്ഷം ദൈവമക്കൾ ഇവിടെയുണ്ട്. അവർ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, അവർ അവരെ കുഞ്ഞാളിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യമല്ലാത്ത ജയിച്ചു. ഈ രക്തത്തിന്റെ പുറകിൽ ജയവ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അല്പ മിനിറ്റുകൾ കണ്ണുകളഞ്ഞ് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ തരത്തിലും സ്തോത്രത്തോടെ ചലിക്കട്ടെ. ഒരു വാക്കോലും ഇന്ന് രാത്രി ഇവിടെ അറിഞ്ഞിരിക്കരുത്. ഒരു അഭിഷിക്ത പോലും ഇന്ന് രാത്രി ആത്മാവ് പ്രാർത്ഥിക്കാതെ ഇരിക്കരുത്. ദുർബലമിച്ച ദൈവമക്കൾ പ്രാർത്ഥനയിൽ ജാഗരിക്കട്ടെ. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥനയിൽ പുകയാടട്ടെ. ഈ കടന്നു വന്നിരിക്കുന്ന വിഷയങ്ങൾക്ക് നടുവിൽ എത്ര വലിയ പ്രതിസന്ധികൾ ഉയർന്നു നിന്നാലും നിന്റെ പ്രാർത്ഥനാ മേഖലയിൽ എതിരെ ഉയർന്നു നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ പ്രബലമാണെങ്കിലും യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിനക്ക് അതിന്റെ വീണ വിഷയത്തിന്റെ അകത്തേക്ക് ആത്മാവ് ഇറങ്ങുന്ന രാത്രിയാണ്. അവന്റെ ദാസന്മാരായ ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക അധികാരം ഈ മുറിക്കകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത മേഖലയിൽ നിന്റെ വാക്തത്വത്തിനെതിരെ ഭണമുയർത്തുന്ന ഇരുട്ടിന്റെ ആധിപത്യത്തിന്റെ യേശുവിന്റെ രക്തത്തിന്റെ രാത്രി നടക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്നവരെ വ്യാപരിക്കുന്ന ദൈവങ്ങളുടെ അളവറ്റ വലിപ്പം വീശി അടിച്ചാൽ കാറ്റുപോലെ മന്ത്രവാദത്തിനും ക്ഷുദ്രപ്രയോഗത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തിയാജിച്ച എഫേസോസ് പട്ടണത്തിൽ പൗലോസ് വചനം പ്രസംഗിച്ചപ്പോൾ 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം ഓ എഫേസോസ് പട്ടണത്തെ അടക്കി വാണ അർത്തമീസിന്റെ ശക്തിയെ ബന്ധിക്കാൻ പൗലോസിന്റെ വചനത്തിന്റെ പുറകിൽ അധികാരം വ്യാപരിച്ചെങ്കിൽ ഇന്ന് രാത്രി തുറന്നോസിന്റെ പാഠശാലയിൽ ഉയർന്ന വചനത്തിന്റെ അധികാരം ഒരുപക്ഷെ കൃപ പ്രാപിച്ച ദൈവങ്ങൾ ഈ ഹോളിലെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പട്ടണത്തെ അടക്കി വാഴുന്ന അന്ധകാരത്തിന്റെ Thank you. ബുദ്ധി പിളർക്കപ്പെട്ടവ ഞാൻ ആപാദ ചൂടം ഒഴുക്കിക്കൊണ്ട് കാലുകളിൽ പിടഞ്ഞു വലിച്ച ദൈവപുത്രനെ ക്രൂശി വരുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തുകയാണ്. നിത്യവയിലേക്ക് നമുക്ക് എത്തി നോക്കാൻ കഴിയുന്ന വഴിയും വാതിലും അതാണ്. നിന്റെ വിഷയത്തിന് പരിഹാരം അവിടെയാണ്. സുഹൃത്തെ, നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ആയിരമായാലും അതിനൊറ്റ പരിഹാരമാകും കാൽവരയിൽ ഉയർത്തപ്പെട്ട ക്രൂശാണ്. ഇന്ന് രാത്രി നിൽക്കുന്ന നെറ്റുകൊണ്ട് നിന്റെ കണ്ണുകൾ കർത്താവിലേക്ക് ഉയർത്തിയിട്ട് ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് കടന്നു എന്നാൽ നാളെ രാത്രിയല്ല ഈ 8:59 സമയം അവന്റെ കരത്തിന്റെ വിഷയത്തെ കോടിക്കണക്കിന് മനുഷ്യർ പാർക്കുന്ന ഈ ഭൂമിയിൽ ഒരാളുടെ രക്തം മറ്റൊരാൾക്ക് ചേരില്ല. എന്നാൽ വിശ്വാസത്താൽ സകലർക്കും ഏറ്റെടുക്കാൻ കഴിയുന്ന എല്ലാവർക്കും ചേരുന്ന ഒരു ഗ്രൂപ്പ് രക്തമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ രക്തത്തിന്റെ ദിവ്യ വിടുന്നതിന്റെ പ്രാർത്ഥനയുടെ അനുഭവം എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ വലകലങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടും. നിന്റെ ജീവിതത്തിന്റെ സ്വകാര്യതകളിലേക്ക് എത്തി നോക്കുന്ന അഗ്നി ചൊലിക്കുന്ന കണ്ണുകൾ ഇന്ന് രാത്രി ഇവിടെ ചുറ്റിത്തിരിയുന്നു. ആയിരക്കണക്കിന് മീനോടുന്ന ഗലീലക്കടലിൽ ചതുരത്തിരമ്മപ്പണം ഉടലുരുകിയ മീനെ കണ്ട എന്റെ നാഥന്റെ കണ്ണിന് രാത്രിയിൽ അധികം തുറന്നു വന്നിട്ടുണ്ട്. കരകൾ നാഥന്റെ മുന്നിലെ ഉയർത്തി പിടിച്ചുകൊണ്ട് നിന്റെ പ്രാർത്ഥനാ വിഷയത്തിനായി ദൈവമുഖത്തേക്ക് നോക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുമെന്ന് അറിവ് ചെയ്തവന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്ന ഈ കരകളുടെ ദ്രവത്വമില്ലാത്ത ദൈവപുത്രന്റെ കരം ഇറങ്ങി പിടിക്കട്ടെ. നിത്യ നിയമത്തിന്റെ രക്തത്തിന്റെ ദിവ്യ